I want to say a very good morning to all of you.
Ellavarodum suprabhadam.
It's a privilege that we can, you know, even in a time like this, that we can look at the word of God.
Ingenthe oru samayathil nammal jeevikkumbolum deiva vadanam ee reethiyile nokkuvan sadhikkunnathu adu veliya oru padavi thanneyanu.
I'm thankful that you know, we can speak and do pray for Sunil and I as we try and speak through this media.
Inna nanum Sunilum ipo ningalude munpile samsarikkumbol ningal njangalkku vendi pratheekam prarthikkanam.
Okay. The last few days I've been thinking of what I should be sharing the next couple of weeks.
Ee aalchayum varuna rendaalchayum endaanu samsarikkindennu njan chindichondirikkuvayirunnu.
And we began to read 1 Peter in our family prayer.
Engade kudumba prarthane samayathu onnu Petrosinte pustakam njangal vaikkan thodangi.
And I felt led to be share from to the church from 1 Peter.
Onnu Petrosil ninnu sabayode pangirano enna enikke angane devathil ninnu oru leading ayi thoni.
And Sister Anita will help us in reading the Malayalam passages.
Malayalathil ninnulla veda bhagangal vaikkuvanayitte Sister Anita nammale sahayikkum.
So can I just start off by reading a few verses from 1 Peter, please?
Onnu Petrosil ninnu chila vaakyangal vaichukonde njan innathe ee sandesham aarambikkuvanayitte aagrahikkunnu.
As I start reading in English, then Sister Anita will read in Malayalam.
Njan Englishil vaikkum adine shesham Sister Anita adu Malayalathil vaikkunnathayirikkum.
Paul, an apostle of Christ Jesus Christ, to those who reside as aliens scattered throughout Pontus, Galatia, Cappadocia, Asia and Bithynia, who are chosen according to the foreknowledge of God the Father by the sanctifying work of the Spirit, to obey Jesus Christ and be sprinkled with his blood, may grace and peace be yours in the fullest measure. 1 Peter 1:1-2.
യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ.
This letter, as we saw in the first 2 verses, was written to a group of people who were scattered, dwelling as aliens in the area that today we know as Turkey.
ഈ ഒരു ലേഖനം പത്രോസ് അപ്പോസ്തോലിന് എഴുതിയത് ഇന്ന് നമ്മള് തുർക്കി എന്ന് അറിയപ്പെടുന്ന ആ രാഷ്ട്രത്തിൽ ചിതറി പാർക്കുന്ന പരദേശികളുമായിട്ടുമായിരുന്ന വിശ്വാസികൾക്ക് വേണ്ടി
എഴുതിയിരുന്നത്. We see ourselves as aliens. We are not part of this world. We belong to another country, which is heavenly kingdom. Both these reasons could be looked at as the reason why he says scattered and aliens.
എന്തിനാണ് പത്രോസ് ഈ ആൾക്കാരെ പരദേശികൾ എന്ന് വിളിക്കുന്നത്? ഒരുപക്ഷെ അവരെ പരദേശികൾ എന്ന് വിളിച്ചത് ഈ ആൾക്കാരെ ആ സ്ഥലത്ത് താമസിക്കുന്നവരല്ലായിരിക്കാം, അവര് വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരെ പരദേശികൾ എന്ന് വിളിച്ചത് ഈ നമ്മള് വിശ്വാസികളായിട്ട് ഇരിക്കുമ്പോൾ നമ്മള് ഈ ലോകത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ്.
Now what was the reason when you read through those 2 verses and the rest of the book you begin to see that these people were going through problems?
ഇനിയിപ്പോ എന്തൊക്കെ കാരണത്താൽ അവരെ പരദേശികൾ എന്ന് വിളിച്ചാലും ഈ പുസ്തകം മൊത്തമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വിശ്വാസികളെ അവര് പീഡനത്തിൽ കൂടി കടന്നു പോവുകയാണ്.
So as I was thinking about this letter, I felt that this could actually help us in understanding how the apostle Peter helped them face the difficulties they were facing.
അപ്പോൾ ഈ ഒരു ലേഖനം നമ്മൾ പഠിച്ചാൽ അപ്പോസ്തോലായ പത്രോസ് ഇങ്ങനെ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ ആൾക്കാരെ ഏത് വിധത്തിൽ അല്ലെ ഏത് രീതിയിലാണ് അവരെ പ്രോത്സാഹിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്കും ഈ കാലഘട്ടത്തിൽ ഈ കാലത്തിൽ കൂടി പ്രശ്നങ്ങളിൽ കൂടി പോകുമ്പോൾ അത് നമ്മൾക്കും പ്രയോജനകരമാവുമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. If only we look at the scriptures, we find that God is always talking to people who are going through problems like this.
പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടോ, ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ. പക്ഷെ തിരുവെഴുത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരോട് ദൈവം ഒത്തിരി കാര്യം പറയുന്നുണ്ട്. ഇന്ന് നമ്മള് ഒന്ന് പത്രോസിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങൾ നോക്കാൻ പോവുകയാണ്.
So when I say that, you know I'm not going to look at words by words because that's going not going to be possible for two chapters.
Mom, ee janda adhyayangale oru sandeshathil parayan povanennu ningal kelkumbol ningalku ariyam oro vakyavum eduthu njan ange samsarikkan povunnilla.
But we're going to be looking at almost the whole of the two chapters, looking at the main teachings and looking at its relevance for us.
എന്നാൽ ഈ രണ്ട് അധ്യായങ്ങളും ഏറെക്കുറെ പൂർണ്ണമായിട്ടും നമ്മളത് നോക്കാൻ പോവുകയാണ്. അതിനുള്ള പഠിപ്പിക്കൽ എന്താണ്, എന്താണ് പത്രോസ് ഇതിൽ കൂടി അന്ന് വിശ്വാസികളോട് പറയാൻ ആഗ്രഹിച്ചത് എന്ന് നമ്മൾ നോക്കാൻ
പോവുകയാണ്.
നമ്മള് ഇന്ന് വായിക്കാൻ പോകുന്ന ഈ രണ്ട് അധ്യായങ്ങളെ അതിൻ്റെ അകത്ത് നാല് ഭാഗമായിട്ട് ഞാന് അത് ഭാഗിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട്
I just want to mention a few things that are interesting. You could go back and read and you could, you know, go back and look at it and say, wow, I mean, I never noticed that maybe. But you can read it and you can do study. So I'm just going to mention a couple of things that will help you.
These നാല് ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നതിന് മുമ്പായിട്ട് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അയ്യോ ഇങ്ങനൊക്കെ ഇന്നത്തെ എഴുതിയിട്ടുണ്ടായിരുന്നോ, അത് ഞാൻ ഇതിനു മുമ്പ് കണ്ടില്ലായിരുന്നോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെയായിരുന്നോ ചിന്തിക്കുന്നത്, ചില വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ ഈ രീതിയിലായിരുന്നു ചിന്തിക്കുന്നത് എന്ന് നമ്മൾ
മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. I just looked at the first two chapters, I've not looked at all the other chapters, that the Apostle Peter, when he greeted them or when he talked to them about the salvation, he did not just talk about one person of the Trinity. He talked about all three persons of the Trinity in that explanation.
One thing we have noted is that Petros talked about the Trinity. ത്രിയേക ദൈവത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ എടുത്ത്, അതായത് പിതാവിനെയോ പുത്രനെയോ മാത്രം എടുത്തല്ല പറഞ്ഞത്, ആ ത്രിയേക ദൈവത്തിലുള്ള ഓരോ മൂന്ന് വ്യക്തികളെയും എടുത്ത് പറയുന്നതായിട്ട് നമുക്ക്
കാണാം.
നമ്മളുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചില ആൾക്കാരെ എപ്പോഴും പിതാവ്, പിതാവായ ദൈവം, പിതാവായ ദൈവം, പിതാവായ വേറെ ചിലര് യേശു കർത്താവ്, യേശു കർത്താവ്, പിന്നെ വേറെ ചിലരുണ്ട് അവരെപ്പോഴും പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് മാത്രം ഫോക്കസ് ചെയ്ത് ആണ് അവരുടെ പ്രാർത്ഥന അല്ലെ സംസാരം.
Look at verse 1 and 2.
നമുക്ക് ഒന്നും രണ്ടും വാക്യങ്ങൾ നോക്കാം.
And when you look at verse 1 and 2, when you look at verse 2, it says, according to the foreknowledge of God the Father, by the sanctifying work of the Spirit, to obey Jesus Christ and be sprinkled with his blood.
നമ്മളെ രണ്ടാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ പിതാവായ ദൈവത്തിന്റെ മുന്നറിവ് എന്നുള്ളൊരു കാര്യമുണ്ട്, ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് ഇത് രണ്ടാമതും പ്രാപിച്ച് മൂന്നാമത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. അങ്ങനെ
in his mind, Father, Son, and Holy Spirit are all actively working in his life and the life of each one. And we need to remind ourselves, because this is the way the Bible addresses.
Avam Patros rakshaye kurichu chindichappol adinathu triyega devathilulla pidavum putranum parishuddhaatmavum ivarellavarum thanne ee rakshayile pravartichunde irikkuvaanu ennu namukku adeham nammalodu paranju.
When you look at from verse 3 to 12
pina 3 mudal 12 vare ulla vakyangala onnam adhyayathil nokkumbol
he again is talking about what is our salvation
avada pinayum nammalde rakshaye kurichana samsarikkunnathu
blessed be the God and Father of our Lord Jesus Christ. So Father, the Lord Jesus Christ, and then in verse that same verse he again resurrection of Jesus Christ from the dead.
Moonam vakyathile നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവും എന്ന് അവിടെ പറയുന്നുണ്ട്, എന്നിട്ട് യേശുവിന്റെ പുനരുദ്ധാനം എന്ന് അവിടെ പറയുന്നുണ്ട്.
And then he goes down and then in verse 12 he talks about preaching as you by the Holy Spirit sent from heaven. So in Father, Son and Holy Spirit are all three mentioned in that passage when he talks about salvation.
അവിടെ 12-ാം വാക്യത്തിലെ സ്വർഗത്തിൽ നിന്ന് ഐക്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവര് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്.
So we need to begin to become people who are biblical in the way we pray, way we actually, you know, some of us actually sometimes we start praying to the Lord Jesus and then we say in Jesus name, you know, which is basically not the pattern we have, that prays to the Father in my name. So we need to really begin to become more and more balanced, and this letter actually helps us.
Nammala adugonde nammala prarthanayilum okke akrithvathinte sutthathilulla moonu akrithvathinte karyangalum nammal chindikkunnathayittunde. Nammalil chelarokke chelappam yeshu ennum parnju nammal prarthikkana thodangum, pinne prarthana avasanippikkunnathu yeshuvinte naamam. അഥവാ നമ്മളെ നമ്മളെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്.
This passage interestingly is one of the only passages where the word born again comes twice. Very interesting. I don't know whether any of you noticed it.
രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ വീണ്ടും ജനിക്കുന്ന ഒരു ആ ഒരു പദം ഇവിടെ രണ്ടു വട്ടം വരും.
ഓക്കെ. And when you look through the book of Peter, there is a call to be sober. That is in chapter 1, chapter 4, and chapter 5.
മുതമായിട്ട് ഈ ഒന്ന് പത്രോസിന്റെ ആ ലേഖനം നമ്മൾ നോക്കുമ്പോൾ ഒന്നാം അധ്യായം, നാലാം അധ്യായം, അഞ്ചാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങളിലും നിർമ്മതരായിരിക്കും എന്നുള്ള ഒരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്.
We will look at that later.
നമ്മൾ അത് പിന്നെ നോക്കാൻ പോവുകയാണ്.
Another very interesting concept that we find in 1 Peter is when you're going through problems and people are being unjust to you, or it seems like the situation is unjust, God's way out is not fight against it. God's way is submit.
വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും അന്യായത്തിൽ കൂടി കടന്നു പോകുന്ന അവസരങ്ങളിൽ പത്രോസ് ആൾക്കാരോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ തിരിച്ചടിക്കാനോ അല്ലെ പ്രതികരിക്കാനോ അല്ല പറയുന്നത്, മറിച്ച് നിങ്ങളെ കീഴ്പ്പെടുവീൻ എന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹം. അവിടെ നമ്മുടെ അധികാരികൾക്ക് കീഴ്പ്പെടണമെന്ന് പറയുന്നു.
ഇവിടെ
എഴുതിയിട്ടുണ്ട് മൂർഖന്മാരായിട്ടുള്ള യജമാനന്മാരോടും നമ്മൾ കീഴ്പ്പെടണം.
അൺബിലീവിംഗ് ഹസ്ബൻഡ്സ്
അവിശ്വാസികളായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കീഴ്പ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്
and young people have to submit to elders
എന്നിട്ട് യുവതി യുവക്കന്മാരെ അവരെ എൽഡേഴ്സിനെ കീഴ്പ്പെടും
സബ്മിഷൻ സീംസ് ടു ബി എ വേ ഓഫ് ഗോഡ്
കീഴ്പ്പെടൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വഴിയായിട്ട് തന്നെയാണ് പത്രോസ്
വൈ
എന്തുകൊണ്ട്
ബിക്കോസ് ജീസസ് സബ്മിറ്റഡ്
എന്തിനാണെന്ന് വെച്ചാൽ യേശു അങ്ങനത്തെ ഒരാളാണ്
In chapter 2, verse 4, in chapter 2, verse 21
to 25,
chapter 3, verse 17
and 18,
chapter 4, verse 1 and 2, chapter 4, verse 12 and 13,
നാലിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ
ചാപ്റ്റർ 5 വേഴ്സ് 1
അഞ്ചിന്റെ ഒന്നാം വാക്യം
ഇൻ ഓൾ ദീസ് പാസേജസ് ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വി ആർ പോയിന്റഡ് ടു ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ഹു വാസ് വില്ലിംഗ് ടു സഫർ ഫോർ ദ വിൽ ഓഫ് ഗോഡ്
ഞാൻ ഈ പറഞ്ഞ എല്ലാ വാക്യങ്ങളിലും നേരിട്ടോ അല്ലാതോ യേശു ക്രിസ്തു എത്രമാത്രം പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ പിതാവിനെ കീഴ്പ്പെട്ടു എന്നുള്ള ഒരു കാര്യം അല്ലെ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടു എന്നുള്ള ഒരു കാര്യം അവിടെ എടുത്തു
കാണിക്കും
ഈ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനിയും ഈ ഒന്നും രണ്ടും അധ്യായങ്ങളുടെ ഞാൻ ഒരു ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് തരാം ആ ഒരു ഔട്ട്ലൈൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഈ നാളുകളിൽ ഒത്തിരി സമയമുണ്ടല്ലോ നിങ്ങൾക്ക് അത് കൂടുതൽ ധ്യാനിക്കാം ഈ വരുന്നത്
ഓക്കെ സോ വി നോ ദാറ്റ് ദ പീപ്പിൾ ആർ ഗോയിങ് ത്രൂ പ്രോബ്ലം So what does God do through Peter to help these people who are going through difficulty?
Namakariyam anna ee aalkare valare prashnangalil koodi pidanangalil koodi kadannu pogayirunnu aa samayathe devam Petros kuhandram avare ede reethilayirunnu prolsahippichathennu namakku nokkam
I'll tell you the four divisions already and then we'll look at that
ഞാൻ ഒരു ഈ ഒരു രണ്ട് അധ്യായത്തെ കുറച്ച് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് ഞാൻ പറയാം ഔട്ട്ലൈൻ
നമുക്ക് പറയാം
ഈ ഒരു വേദഭാഗം പഠിക്കുമ്പോൾ പലരും പഠിക്കുമ്പോൾ അതിനെ പല രീതിയിൽ തന്നെ വിഭജിക്കും ാണ് പക്ഷേ ഞാൻ ഇത് പഠിച്ചപ്പോൾ ഇതിനെ ഈ പറയുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ വിഭജിച്ചിട്ടുള്ളത്
സോ വെൻ ഗോഡ് ടോക്സ് ടു ദം ത്രൂ പീറ്റർ വെൻ അപ്പോസ്റ്റൽ പീറ്റർ ടോക്സ് ടു ദീസ് ബിലീവേഴ്സ്
അപ്പോസ്തലനായ പൗലോസ് ഈ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ
ചാപ്റ്റർ 1 വേഴ്സ് 1 ടു വേഴ്സ് 12 ദേർ ഈസ് ആൻ എൻകറേജ്മെന്റ്
ഒന്നാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് എൻകറേജ്മെന്റ് ആണ്
സോ ദാറ്റ്സ് ദി ഫസ്റ്റ് ഡിവിഷൻ
അതാണ് ആദ്യത്തെ ഗ്രൂപ്പ്
ദി സെക്കൻഡ് ഡിവിഷൻ ഫ്രം ചാപ്റ്റർ 1 വേഴ്സ് 13 ടു ചാപ്റ്റർ 2 വേഴ്സ് 3 ഈസ് അവർ റെസ്പോൺസ്
അപ്പം ഈ പ്രോത്സാഹനം കഴിഞ്ഞിട്ട് 13ാം വാക്യം മുതൽ 2ാം അധ്യായം അതിന്റെ 3ാം വാക്യം മുതൽ 3ാം വാക്യം വരെ ആ പ്രോത്സാഹനത്തിന് നമ്മളുടെ പ്രതികരണം അതിനെ കുറിച്ച്
And then in chapter 2 verse 4 to verse 20 is a calling and our life.
2-ന്റെ 4 മുതൽ 20 വരെ നമ്മളുടെ വിളിയും നമ്മളുടെ ജീവിതവും.
And chapter 2 verse 21 to 25 is our example.
പിന്നെ നാലാമതായിട്ട് രണ്ടാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങള് ക്രിസ്തു നമ്മളുടെ മാതൃക.
So let's look at this.
ഇനി നമുക്ക് ഇച്ചിരൂടെ വിവരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.
We already read verse 1 and 2, so I won't read that again. So the first thing, in the point of encouragement itself, there are 4 divisions, so I will explain the first thing. In verse 1 and 2, Peter is telling these people, hey, you are chosen before, you are by the foreknowledge of God, by the sanctifying work of the Spirit, and by the sprinkling of the blood. So he's trying to tell them, God has done something in their life.
അപ്പം ഇവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് പത്രോസ് ഏറ്റവും ആദ്യം എന്തുവാ പറയുന്നത്, നിങ്ങൾ പിതാവിനാൽ എന്റെ മുന്നറിവിനാൽ പിതാവ് നിങ്ങളെ മുന്നറിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ വിശദീകരണം പ്രാപിക്കുന്ന ആൾക്കാരാണ്, നിങ്ങള് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്.
സോ You know, so he, through God's plan of salvation and what God has already done in their life, he's trying to encourage them and say, hey, remember, something has happened in your life and you're precious to God. And this is not just an accidental thing. It's by the foreknowledge of God. He has planned it. He has done it. And he has he's given us precious blood of his own son. I mean, remember that this is the starting point.
Well, Patros, he vishwas yale. പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ മുന്നോട്ട് പത്രോസ് പറയുന്ന, അയ്യോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടന്നിരിക്കുന്നു, അത് മാത്രമല്ല വലിയ കാര്യങ്ങൾ നടക്കാനായിട്ട് പോന്നു, പിതാവ് നിങ്ങളെ മുന്നറിഞ്ഞിരിക്കുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത് തളിക്കപ്പെടേണ്ട ആൾക്കാരാണ്. ആ കാര്യം പറഞ്ഞ് അവരെ ഓർപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്.
So whatever they're going through, Peter's telling them, it doesn't matter what you're going through now. The point is, there's something that eternally happened, which is critical, which is crucial. And God, the Creator God, through the work of the Holy Spirit and the work of His Son, Jesus on the cross, has already started working in your life. You're precious.
Abam, Patros parayunnu, ippo ningal edhu sahajyathil koodi kadannu poyal, oru karyam ningal orkkanam, ningalude jeevithathil ee deivam veliya, oru vilappetta karyam തുടങ്ങി വെച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ വലിയ ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക.
I'm sorry, I forgot to give you the title of the message. The title of the message is very simple. Lessons from 1 Peter. One. Lessons from 1 Peter, first lesson, which will be three messages. Okay? So in this lesson from 1 Peter, it starts off by encouragement. And in the encouragement part, which is all the way to verse 12, the first part is, encouraging them through God's work in their life.
ഇന്നത്തെ എന്റെ സന്ദേശത്തിന്റെ തലക്കെട്ട് 1 പത്രോസിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ, അതിന്റെ 1-ാം ഭാഗം, അതായത് 3-ാം ഭാഗമായിട്ടായിരിക്കും ഞാൻ പറയുന്നത്, ഇന്ന് അതിന്റെ 1-ാം ഭാഗം. അപ്പം ഇതിന്റെ 1-ാം അധ്യായം 1 മുതൽ 12 വരെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പത്രോസ് അവരെ പ്രോത്സാഹിപ്പിക്കുക. ആ പ്രോത്സാഹിപ്പിക്കുമ്പോഴും അതിനകത്ത് ആദ്യമേ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുന്നു, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർപ്പിക്കുന്നു.
So you may say, okay, God has done certain things, so what? Okay? And then Peter moves on to talk about, it's not just that God planned something, and not just that God has called you for you to be sprinkled, you have an inheritance. That's another part of this encouragement. You have an inheritance that no one can touch. You have something that you are looking forward to. It talks about. So I'll ask Sister Anita to read from verse 3 to verse 7. Anita, on the white camera, 3 മുതൽ 7 വരെ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു.
7 വരെ.
ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും.
Thank you. So here we see that we have, first of all, in verse 3-5, we have an inheritance. We've been born again, and those who are born again have an inheritance in heaven. Those who are born again have something waiting for them. And so when they're going through difficulties, Paul, Peter's telling them, hey, remember, set your mind on what God has prepared for you in the future.
ഇവിടെ പത്രോസ് ഈ വിശ്വാസികളെ ഓർപ്പിക്കുന്നതെന്ന് വെച്ചാല് നിങ്ങൾ വീണ്ടും ജനിച്ച ആൾക്കാരാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു അവകാശം വെച്ചിട്ടുണ്ട്. അത് ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത ഒരു അവകാശമാണ്. നമ്മൾ അത് മനസ്സിലാക്കണം.
You see, sometimes I have people come to work in my home, in the garden, because you know my body, I can't do all the work. So but you know, let me ask you, when the person comes to work at home, what is he thinking about? What is he working for? Is he working for making the ground clean? Is he working for planting those plants? No, he's working for that 750 rupees maybe that he's going to get at the end of the day. That is where, if you ask him why is he working there, he'll say for the money. So we are, whatever we are going through, we always have something we're looking forward to. That's exactly what Peter said.
ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു ഗാർഡൻ തോട്ടം ഉണ്ട്. അപ്പം അവിടെ എനിക്ക് തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചില ഒരാളെ ജോലിക്ക് വെക്കും. അപ്പൊ ആ ജോലി ചെയ്യുന്ന ആളിനോട് അഥവാ നമ്മൾ ചോദിക്കുക, നീ എന്തിനാ ഇവിടെ ജോലി ചെയ്യുന്നത്? അയാൾ അവിടെ ജോലി ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ജോലി ചെയ്യാന് ഇഷ്ടമുണ്ടായിട്ട് മാത്രമല്ല, അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത് പ്രധാനമായിട്ടും ആ ദിവസത്തെ ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു കൂലി കിട്ടും, ഏകദേശം 750 രൂപ കിട്ടും. അപ്പം നമ്മൾ മനുഷ്യര് നമ്മുടെ മനസ്സിൽ കൂലിയല്ല, നമ്മൾ ഏതാണ്ട് കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
സോ പീറ്റേഴ്സ് ടെല്ലിംഗ് ദം, ആസ് യു ഗോയിങ് ത്രൂ ദിസ് സിറ്റുവേഷൻ, റിമെമ്പർ ബിലീവേഴ്സ് സ്കാറ്റേർഡ് അറൗണ്ട് ദിസ് ഏരിയ, യു ഹാൻ look forward to a time where you are going to get your reward, and that is, should be our perspective also as we go through the situation people.
But ee prashnangalum prayasangalil koodi kadathu povuna vishwasigalode patros parayumana ee chidri parkana aalkarodu parayana ningal idil koodi kadathu povumbol ningal oru kaari orkanam ningalku vendi oru avakasham devum vechittunde.
If you don't constantly remember that,
ആ കാര്യം തുടർമാനമായിട്ട് നമ്മൾ ഓർക്കുന്നില്ല എങ്കിൽ,
the book of Hebrews says we'll grow weary.
ഇബ്രാഹിമിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മൾ ക്ഷീണിച്ചു പോകുവാൻ സാധിക്കും.
So when you look at Hebrews chapter 12, you can go back and read it. It says look to Jesus so that you may not grow weary. So when we, if we look to the end, then we will not grow weary. We'll not be too overwhelmed by what's happening. But if we are not looking to the end, we'll get weary. No.
എബ്രായർ 12:3 ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പാപികളോട് ഇത്രയും എതിർപ്പ് സഹിച്ച യേശുവിനെ നിങ്ങൾ നോക്കിക്കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മള് അതുകൊണ്ട് ഈ ലോകത്തിൽ പലപ്പോഴും എതിർപ്പുകളും പ്രയാസത്തിൽ കൂടിയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി എന്താണ് വെച്ചിട്ടുള്ളതെന്നും ക്രിസ്തു ഇതിൽ കൂടി കടന്നുപോയെന്നും ഒക്കെ നമ്മൾ
ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്.
വേറൊരു കാര്യം നമ്മളിപ്പോ വായിച്ചു കേട്ടത്, ഈ പ്രശ്നങ്ങളിൽ കൂടി ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇതാണ്, നമ്മളുടെ വിശ്വാസം അത് ശോധന ചെയ്യപ്പെടുക, അത് തീയിൽ കൂടി ശോധന ചെയ്യുന്നത് പോലെ അത് ശോധന ചെയ്യും.
So, I mean, very often, unless you go through difficulties, we are not refined, because when everything is sort of, you know, comfortable, then, you know, we don't need to work on our, you know, tougher points or the, you know, the difficulties in our life.
പലപ്പോഴും എല്ലാം നല്ലതായിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ എന്തുവാ, അതിനകത്ത് വലിയ വിശ്വാസത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന
നടക്കുന്നത്. But when we go through problems, they are all exposed, and that is when we are refined, we are cleansed, we are purified.
ചിലപ്പോഴുടെ ഉള്ളില് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല.
And so, you know, that is another thing, that's another encouragement. So Peter is telling them, hey, not only that God has called you and knows you, not only that you got an inheritance, hey, when you go through this situation, remember, you are becoming a better person.
അപ്പം പത്രോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ള കാര്യം മാത്രമല്ല, നിങ്ങള് ഈ പ്രശ്നത്തിൽ കൂടി കടന്നു പോയി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ വിശ്വാസം അത് തീയിൽ കൂടി കടന്നുപോയി അത് ശോധന ചെയ്യപ്പെടും, അത് ഒരു പ്യുവർ ഫെയ്ത്ത് ആയിട്ട് നിർമ്മലമായിട്ടുള്ള ഒരു വിശ്വാസം അതിൽ നിന്ന്
ഉളവാണ്. And you know what he's saying is, remember, your salvation is so amazing that, you know, people like Moses, people like Elijah, people like Samuel, people like Isaiah, people like Habakkuk, they long to look into what you are going to experience, and God told them, sorry, it's not for you, it's for another group of people. And the second thing, okay, that's one thing.
Abam idin shesham ee ഈ പ്രോത്സാഹനം എന്നുള്ള ആദ്യത്തെ ആ 1 മുതൽ 12 വരെയുള്ള വാക്യത്തെ തന്നെ അതിന്റെ 4-ാമത്തെ ഒരു പോയിന്റ് ഇതാണ്. പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ലഭിച്ച ഈ ഈ രക്ഷ അതെത്ര വലിയ രക്ഷയാണ്. പഴയ നിയമകാലത്തുണ്ടായിരുന്ന മോശ, ഏലിയാവ്, അല്ലേ ശമുവേല്, ഹബാക്കുക്ക്, ഇങ്ങനെയുള്ള ആ പഴയ നിയമകാലത്തെ വിശ്വാസ വീരന്മാർ, അവരു പോലും അനുഭവിക്കാത്ത ആ രക്ഷയാണ് ദൈവം നമുക്ക് വേണ്ടി.
And then Peter says, these are the things that we enjoy, are things that angels long to look into. Amazing. We simply don't understand some of these things.
അത് മാത്രമല്ല, ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ച ഇതെന്തുവാണ് ദൈവത്തിന്റെ ഈ വലിയ പ്ലാന്, അങ്ങനത്തെ വലിയ ഒരു രക്ഷയാണ് ഈ അവർക്ക് ലഭിച്ചിരുന്നത്.
So the first point of encouragement is, hey, God has planned for you and God has delivered you. He has given you an inheritance. There's a purpose in it and it's simply mind-blowing, amazing, your salvation. These are, you know, this is what Peter tells them to people who are going through difficult times. So pointing them to this amazing salvation.
പ്രയാസഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസികളോട് പത്രോസിന് പറയാനുള്ളത് എന്തായിരുന്നു? പത്രോസിന് പറയാനുള്ളത്, നിങ്ങളെ ദൈവം മുന്നറിഞ്ഞ് ദൈവം വലിയൊരു രക്ഷ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കൂടി നൽകിയിരിക്കുന്നു. ഈ രക്ഷ വലിയൊരു രക്ഷയാണ്. ഇത് പഴയ നിയമ വീരന്മാരും വിശ്വാസവീരന്മാരും അല്ലെ ദൈവദൂതന്മാരും ഒക്കെ പോലും ശരിക്ക് മനസ്സിലാക്കാത്ത ആ ഒരു രക്ഷയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വലിയ ഉദ്ദേശങ്ങളുണ്ട്, വലിയ ഒരു അവകാശം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
The second point, then if this is our salvation, then what should our response be?
അപ്പം ദൈവം ഇത്ര വലിയ രക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളുടെ പ്രതികരണം എന്തായിരിക്കണം, അല്ലെ പത്രോസ് സംസാരിച്ച ആ വിശ്വാസികളുടെ പ്രതികരണം എന്തായിരിക്കണം, അത് നമ്മൾ 13-ാം വാക്യം.
So the second point is our response from 1:13 to 2:3.
1:13 to 2:3 വരെ ഈ വലിയ രക്ഷ ദൈവം നമുക്ക് നൽകിയതിന്റെ മുമ്പിൽ നമ്മളുടെ പ്രതികരണം.
So I asked Sister Anita now to read from verse 13 to verse 17. 13 to 17 of chapter 1.
ഒന്നിന്റെ 13 മുതൽ 17 വരെ വായിക്കുവാനായിട്ട് സന്നിധിയോട് ഞാൻ ചോദിച്ചു.
ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ.
Okay, so here we find, you know, two main things, you know, from 1 verse 7, 13 to 17, we find something, one response that we need to have.
13 മുതൽ 17 വരെ നമ്മളുടെ ഒരു പ്രതികരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിനെ കുറിച്ച് ഇവിടെ പറയാം.
I'm sorry, two responses we need to have. Two responses.
രണ്ട് പ്രതികരണം.
So in verse 13 to 16, you find we are called to live holy lives. So, and we'll going to see very soon why we need to live holy life. But very clearly, we need to live holy life.
നമ്മള് വിശുദ്ധിയുള്ള ജീവിതങ്ങൾ ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്.
One of the reasons is you shall be holy because I am holy. So one of the reasons we are called to be lead holy life is because God is holy and we are called to be like him.
നമ്മൾ എന്തിനെ വിശുദ്ധിയിൽ നടക്കണം? ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരെ ആയിരിക്കും.
Holiness is not something that is a set of rules. Oh, don't do this. On Sunday, don't do this. On that, don't do this. No, holiness is more to deal with. You need to understand holiness as you are set apart for the purpose of God. You are supposed to be like your father in everything.
ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇന്ന ദിവസം ഇത് ചെയ്യരുത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ അല്ലെ ചട്ടങ്ങൾ നടക്കുന്നതല്ല വിശുദ്ധി. നേരെ മറിച്ച് വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മള് ദൈവത്തിന്റെ ആ ദൈവം നമ്മളെ വിളിച്ചു അല്ലെ ആ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ നടക്കുക എന്നുള്ള ഒരു കാര്യമാണ് അതിൽ.
I'm going to ask Sister Anita to read verse 22 and 23 and verse 1, 2 and 3 of chapter 2. 22 and 23, 22, 23 കൂടെ ഒന്ന് വായിക്കാം.
എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ.
ഓക്കേ, താങ്ക് യു. പിന്നെ ഔട്ട് ഹിയർ വി ആർ ഫൈൻഡിങ് ടു മോർ തിങ്സ് ഇൻ ആർ റെസ്പോൺസ്.
നമ്മുടെ ദൈവത്തോടുള്ള പ്രതികരണത്തിന്റെ രണ്ട് കാര്യങ്ങളോട് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാം.
In English, in verse 22, it says, since you have in obedience to the truth purified your souls for a sincere love of the brethren.
22-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ സത്യം അനുസരിക്കുവാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക എന്നുള്ള ഒരു കാര്യം അവിടെ പറയാം.
And then in verse chapter 2, it talks about put away a lot of things so that you may grow.
അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ഈ ചില കാര്യങ്ങൾ രണ്ടാമത്തെ ആയത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വളരുവാൻ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റിക്കളയേണ്ടതായിട്ട് ഉണ്ട്.
every wickedness, every deception, and everything that is not of God, everything that is from the enemy, put it aside.
ചില കാര്യങ്ങളെ നമ്മൾ നീക്കിക്കളഞ്ഞിട്ടുണ്ട്, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയ നിന്ന അതൊക്കെ നമ്മൾ നീക്കിക്കളഞ്ഞതായിട്ടുണ്ട്.
സോ ഹിയർ ഐ വോണ്ട് പോയിന്റ് ഔട്ട് ദീസ് ടു തിങ്സ്. ആക്ച്വലി
ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹം.
ഫ്രം വേഴ്സ് 22 ആൻഡ് 23 ഐ വോണ്ട് ടു സേ, യു നോ വാട്ട് ഇറ്റ് സേസ് ഈസ് യു പ്യൂരിഫൈഡ് യുവർ സോൾസ് ഫോർ എ സിൻസിയർ ലവ് ഓഫ് ദ ബ്രദറിൻ. In verse 22, what it means is, if you purify yourself, then you can love. But if you don't purify, you can't love. You know, somehow the lack of purity prevents you from loving others, and we need to understand this.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു, നമ്മുടെ ഹൃദയം നിർമ്മലമല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സഹോദരനെ സഹോദരിയോ സ്നേഹിക്കാൻ സാധിക്കത്തില്ല.
But if you purify yourself, you can then love.
എന്നാൽ നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിച്ചെങ്കിൽ, ശുദ്ധീകരിച്ചെങ്കിൽ നമുക്ക് ഒരാളെ സ്നേഹിക്കാനായിട്ട് സാധിക്കും.
So the love of God, when you purify yourself, the love of God comes in. If you are walking in love, if you are walking in light, if you walk in fellowship with God, then the love of God fills you, then you can love other people.
എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചെങ്കിൽ അന്നേരമാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ നിറയും. അങ്ങനെ ആ ദൈവസ്നേഹത്തോടെ നമുക്ക് മറ്റ് സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കാനായിട്ട്
സാധിക്കും.
നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ദുഷ്ടത നീക്കിക്കളയുമ്പോൾ നമുക്ക് വളരാൻ
സാധിക്കും.
ദൈവം ഇത്ര വലിയ രക്ഷയാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു.
We have to walk in holiness and in fear of God.
നമ്മള് ദൈവ ഭയത്തിൽ നമ്മള് വിശുദ്ധിയിൽ നടക്കേണ്ടവരാണ്.
And we have to constantly remove things from our life like purification, and you know, then we will be able to love other people, then we'll be able to grow.
നമുക്ക് നമ്മളുടെ ജീവിതങ്ങളിലുള്ള പല കാര്യങ്ങളും നീക്കിക്കളഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. എന്നാലേ നമുക്ക് ആ ശുദ്ധ മനസ്സോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കട്ടെ.
Very often I put this, the cart before the horse in this situation, meaning I put the wrong, you know, order.
പലപ്പോഴും ഞാൻ ഇതിന്റെ ക്രമം നേരെ തിരിച്ച് ആക്കിയിട്ടുണ്ട്.
I ask God, Lord, give me love so that I can love.
ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നീ എനിക്ക് സ്നേഹം നൽകണമേ.
And then we also pray sometimes, Lord, give me a hunger to grow so that I'll grow.
അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ദൈവമേ എനിക്ക് വളരുവാനായിട്ട് ഉള്ള ഒരു വിശപ്പ് എനിക്ക് നൽകണമേ.
But this passage is saying something different.
പക്ഷേ ഈ വേദഭാഗം വേറെ ചില കാര്യമാണ് പറയുന്നത്.
You cleanse your heart, you'll be able to love.
നീ നിന്റെ ഹൃദയത്തെ വെടിപ്പാക്കുകയാണെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും.
You cleanse your heart and you will grow.
നീ നിന്റെ ഹൃദയത്തെ വെടിപ്പാക്കുകയാണെങ്കിൽ നിനക്ക് വളരുവാനായിട്ട് സാധിക്കും.
I want to ask a question here.
ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനായി.
Are you evidently growing? Are you manifestly loving other people? Is it clear that you're growing? Is it clear that you are loving, growing in love?
നിങ്ങൾ വ്യക്തമായിട്ട് വളരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രകടമായിട്ട് നിങ്ങൾ വളരുന്നുണ്ടോ? നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിക്കുന്നുണ്ടോ?
I'm not asking when you met with the Lord.
നിങ്ങളെ എന്നാണ് കർത്താവിനെ കണ്ടുമുട്ടിയെന്ന് ഞാനിപ്പോ ചോദിക്കുന്നില്ല.
But if someone meets you, will they say, this person is constantly changing, she is different, he is different?
Hey, ആരെങ്കിലും നിങ്ങളെ കാണുവാണെങ്കിൽ അവര് പറയുന്നു, യു ഈ ആള് നേരത്തെ കണ്ടുപോലല്ല, ഇപ്പൊ ഇത്രയും വളർന്നിട്ടുണ്ട് എന്ന് അവർക്ക് പറയാൻ സാധിക്കും.
If that's not happening, it's not for us to say, Lord, help, give me love, give me growth. No, the important thing is for you to go before God and get pure, you get that cleansed. Get clean so that you will grow, you will love.
അപ്പൊ അങ്ങനെ ഒരു വളർച്ച നമ്മൾ നമ്മളിൽ കാണുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് ദൈവമേ എന്നെ വളർത്തണേ 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 അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെ എടുത്തു മാറ്റണം, അപ്പോഴാണ് നമുക്ക് വളരാൻ
സാധിക്കും.
അപ്പം ഇന്നത്തെ ഈ വേദഭാഗത്തിലെ ഏറ്റവും ആദ്യമേ നമ്മൾ കാണുന്നത് പത്രോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു.
And to that also I have a question which I forgot to ask. Do you encourage yourself constantly through the scripture? Are you, when you're going through difficulties, are you looking at the difficulties or are you looking at what God has done? And therefore, at the end of everything, are you ending up saying, Hallelujah! Oh, I've got something amazing. I've got something stored up in heaven. This is so great that even the angels love to look at you. Are you encouraging yourself by your situation?
എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ പ്രയാസത്തിൽ കൂടി കടന്നു പോകും, നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്ത് വലിയ രക്ഷയാണ് ദൈവം നൽകിയതെന്നും, അയ്യോ ദൈവമേ നീ ഈ സ്വർഗദൂതന്മാര് പോലും ഒറ്റ നോക്കുവാനായിട്ട് ആഗ്രഹിച്ച ആ വലിയ രക്ഷയാണല്ലോ ഞങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കാനുണ്ടോ? നിങ്ങൾക്ക് വലിയ ഒരു അവകാശം ദൈവം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇതാണ് ദൈവത്തിന്റെ വഴി.
Even in the Old Testament, they understood it. That's why Psalm 103 says, Bless the Lord, O my soul, and forget not all his benefits, and then continues to talk about everything God did. It's the same as what Peter is doing here.
ഉരുകണക്കിന് നോക്കിയാൽ പഴയ നിയമത്തിലെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇത് അറിയായിരുന്നു. 103 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ദൈവം ആ സങ്കീർത്തനക്കാരന് ചെയ്ത ഉപകാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറയുക.
See, but we forget, we are always looking at the context, we look at the situation and we go, oh God, it is terrible.
പക്ഷെ നമ്മള് അങ്ങ് മറന്നു, നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പിന്നെ ആ പ്രശ്നത്തെ നോക്കും.
The third thing from chapter 2 verse 4 to chapter 2 verse 20 is our calling and life.
രണ്ടാം അധ്യായം അതിന്റെ 4 വാക്യം മുതൽ 20 വാക്യം വരെ ആ ഒരു ഭാഗത്തിൽ പറയുന്നത് നമുക്ക് ഒരു വിളിയുണ്ട്.
And you know, first of all, Peter says, you're being built up as a living stones, as a building to be a place where God's worship will happen.
ഇവിടെ പത്രോസ് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ജീവനുള്ള കല്ലുകളായിട്ട് ദൈവം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ദൈവം തന്നെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു, അവിടെ ദൈവത്തിന് ഒരു മന്ദിരമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
And then verse 9 and 10, we know those verses because everyone is talking about it. You know, holy nation, royal priesthood, people belonging to a God that, you know, and, you know, here, Peter is all telling them, you are being built up. You are a holy nation. You are a people for God's own possession.
പിന്നെ 2:9 നമുക്കൊക്കെ അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള വാക്യമാണത്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, വിശുദ്ധ വർഗ വംശമാണ്, അവന്റെ സ്വന്തം ജനമാണ്.
Because we know this by heart, I'm not going to ask to read it.
നമുക്ക് കാണാതെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇത് വായിക്കുവാനായിട്ട് ഇപ്പൊ പറയുന്നില്ല.
But I'll ask Anita to read verse 11 and 12, which we usually don't read.
എന്നാലും 11-12 വായിക്കാനായിട്ട് ഞാൻ പറയും അനിതയോട്. എന്താണെന്ന് വെച്ചാൽ ആ വാക്യങ്ങൾ നമ്മൾ സാധാരണ വായിക്കാറ്.
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു.
So Paul is saying, Peter is saying, you got a calling, you are called to be a royal priesthood, a holy nation, everything, but you know, just to say, tell those two verses and dance and jump around and all is not the point. The point is, you are called and you are a holy calling, a holy nation, so that you will display to the world what a holy nation should be.
നമ്മള് വിശുദ്ധ ജനമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം നല്ല ചാടി മാത്രമല്ല പത്രോസ് ഇവിടെ പറയുന്നത്. പത്രോസ് പറയുന്നത് നമ്മളെ ഒരു വിശുദ്ധ വംശമാണ്, നമ്മളെ രാജകീയ പുരോഹിത വർഗമാണ്, അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മളുടെ പ്രവൃത്തിയിൽ കൂടി അത് കാണണം, അത് മറ്റുള്ളവരത് കാണണം, ലോകത്തിന്റെ ആൾക്കാരത് കാണണം.
And therefore he gives two examples of how they can see. Under rulership of other, under rulers, we need to submit to them, even though the rulers may be causing us problems. And some scholars say that these people are going through persecution. So even if they're going through persecution, you're still supposed to submit to them.
Abam anna avare peedanathil koodi poikondirikkuvayirunnu enna ബൈബിൾ സ്കോളേഴ്സ് ഒക്കെ പറയുന്നു. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പോലും രാജാക്കന്മാർക്കും ശ്രേഷ്ഠാധികാരികൾക്കും കീഴ്പ്പെടണം, ആ കീഴ്പ്പെട്ടിട്ട് ആ കാര്യം മറ്റുള്ളവരത് കാണണം എന്ന് ആയിരുന്നു പത്രോസ് അവരോട് പറഞ്ഞത്.
So verse 11 and 12 talks about keeping our behavior excellent among non-believers. And then Peter is actually telling them two examples. One is you submit to the rulers, and verse 18 to 20 he says you submit to unjust masters.
Abam ivide 11um 12ile ningale jaadigalde ideyile ningal aichumbole ningalde aa nadappu adu nalla nadappu aayikano nu paranjitte 13 mudal 17 vare avade parayunnathu ningal rajakkanmarku alle shreshthaadhigarikalku
ningal aayikano
18 മുതൽ 20 വരെ അവിടെ പറയുന്നതെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാർ കീഴ്പ്പെടും.
When you submit to rulers, it says in a godly way you will silence their ignorance.
നമ്മൾ ഈ ശ്രേഷ്ഠാധികാരികൾക്ക് കീഴ്പ്പെടുമ്പോൾ നമ്മള് അവരുടെ വാ അടയ്ക്കും, എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ നമ്മളുടെ എതിനെ ഒന്നും പറയാനായിട്ടില്ലാതെ വരും.
When you submit to unjust masters, you find favor with God.
Nammale even valare unreasonable aayita adhay murkanmaraya yajamaninmarku keelpadumbul adu devam prasadikkum enna avade parayum.
And so I want to ask a question here.
Inike onnu chodyam ningalodu choikkanam.
When people look at us, do they understand you are the royal priesthood? We tell, oh, they don't understand. You know, that is our excuse. Because we are believers, they don't understand all this. No. The Bible says they should understand that you are different. By your life, they should be able to honor God. If they don't understand that you are different, let me tell you, you are not different.
പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് എന്തുവാ? ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, പക്ഷെ എവർക്കൊന്നും അത് മനസ്സിലാകുന്നു. ഹലോ, അത് എവർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് കുഴപ്പമാണ്. വേദവസ്തുത്തിൽ പറയുന്നത് നമ്മളുടെ ജീവിതം
കണ്ടിന്യൂസ്. അവര് കാണണം നമ്മൾ വ്യത്യസ്തരാണെന്ന്. To come back to it. Okay. So they need to see that we are different. That is what authenticates our discipleship.
നമ്മള് വ്യത്യസ്തമാണെന്ന് ബാക്കി ആൾക്കാരത് മനസ്സിലാക്കണം, അപ്പോഴാണ് അവരെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പോകുന്നത്.
Okay, Anita, 21 to 25 ഒന്ന് വായിച്ചാട്ടെ, അവസാനത്തെ സെക്ഷൻ, അവർ എക്സാമ്പിൾ.
അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു.
He was innocent, but he still he suffered, and he was even though he was innocent, he was willing to bear it for our sake.
യേശു നിരപരാധിയായിരുന്നു, എന്നാലും യേശുവിന് പല പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോഴും യേശു അത് എങ്ങനെ അതിനെ പ്രതികരിച്ചു എന്ന് നമ്മളെ കാണും.
It was for us. He trusted and entrusted himself to God, and he went through suffering for our sake.
നമ്മൾക്ക് വേണ്ടിയായിരുന്നു യേശു ഇത്രയും കഷ്ടത അനുഭവിച്ചത്.
So there is always a purpose in what we go through, and Peter is saying Jesus went through that because there was a purpose, and the purpose was our salvation.
നമ്മളെ ഈ പ്രശ്നത്തിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അതിനൊക്കെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. യേശു അന്ന് ആ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയപ്പോള് അത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു യേശു ആ പീഡനത്തിൽ കൂടി കടന്നു പോയത്.
And since he is our Lord and our Master, we need to follow him.
നമ്മളെ യേശുവിന്റെ യേശു നമ്മളുടെ കർത്താവായതുകൊണ്ട് നമ്മൾ അവനെ അനുകരിക്കേണ്ടതായിട്ടുണ്ട്.
We need to begin to understand that whatever we go through, that God allows, there is a purpose, and God will fulfill that purpose in the right time.
നമ്മൾ ഈ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും അതിൻ്റെയൊക്കെ പിന്നില് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതിന്റെ തക്ക സമയത്ത് ദൈവം തീർച്ചയായിട്ടും നമ്മളെ വിടുവിക്കും.
So today we looked at the first two chapters of Peter.
ഇന്നു നമ്മള് ഈ ഒന്ന് പത്രോസിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളെ നോക്കി.
Lesson from Peter, first message.
ഒന്ന് പത്രോസിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ അതിന്റെ ഒന്നാം ഭാഗം.
The first thing we saw is when whatever we are going through, we need to constantly remember what God is doing. We constantly remember the purpose behind it, and we need to be encouraging ourselves in all situations.
ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കണ്ടത് നമ്മള് ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളുടെ ജീവിതത്തില് എന്തൊക്കെ വലിയ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
So we need to constantly encourage ourselves. And I will ask this question, are you constantly encouraging yourself through the scriptures, or is the situation becoming overwhelming for you?
അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മള് നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ, അതോ ആ സാഹചര്യങ്ങൾ നമ്മളുടെ മേളിൽ വന്ന് നമ്മൾ അതിന്റെ കീഴിലാവുക?
Secondly, Peter tells them, in this situation, because of what God has done, you be sober and have the response of holiness and fear of God.
നിങ്ങളെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ രണ്ടാമതായിട്ട് പത്രോസ് പറയുന്നത് നിങ്ങൾ നിർമ്മതരായിരിക്കും, നിങ്ങൾ വിശുദ്ധിയിലെ ദൈവഭയത്തിൽ നടക്കും.
I was hearing about the revival in a part of England called the Hebrides, and watching a YouTube message about it, and I saw how people, because they conducted themselves in holiness, God came and just filled those places and revival came.
ഹെബ്രൈഡ്സ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് അവിടെ എങ്ങനെ അവിടെ ഒരു വലിയ ഉണർവ് വന്നതായിട്ടുള്ള കാര്യം ഞാൻ യൂട്യൂബിലെ കാണുമായിരുന്നു പണ്ട് കാലത്ത്. ആ സമയത്ത് അവര് വിശുദ്ധിയിൽ അവരെ തന്നെ നടത്തിയത് കൊണ്ട് ദൈവം തന്നെ അവരുടെ ഇടയിൽ വന്ന് വലിയ ഒരു ഉണർവ് അവരുടെ നടുവിൽ.
So if we are not growing, if we are not able to love others, it is not fasting and praying that you need to do. You need to get cleansed. You need to, you know, clean the vessel, like Timothy says, then you will be a fit vessel for God.
അപ്പോൾ നമ്മൾ ഇപ്പോ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നില്ല, നല്ല രീതിയിൽ ബാക്കിയുള്ളവരോട് കൂടി നടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, നമ്മള് നമ്മളെ തന്നെ വെടിപ്പാക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് പോലെ നിങ്ങള് ഒരു മാനപാത്രങ്ങളാകണം, നിങ്ങളുടെ ആ പാത്രത്തെ നിങ്ങള് കഴുകണം.
And the third thing that Peter says is, you have a calling and you have a life. And this is not just for you to, you know, to be, you know, within the walls of the church. And anyway, we are out of the walls of the church. But this is to live among other people, among the rulers, yeah. among the, yeah. our place of job. So that, you know, the life of God becomes manifestly evident to everyone in the world.
മൂന്നാമതായിട്ട് പത്രോസ് പറയുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ തമ്മിൽ കൂടി അവരുടെ ഇടയിൽ മാത്രം ജീവിക്കാനായിട്ടല്ല, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം, മറ്റുള്ളവരുടെ മുമ്പാകെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവര് നമ്മളുടെ ജീവിതങ്ങൾ കാണണം, അവരെ മനസ്സിലാക്കണം. ഇവരൊരു പ്രത്യേക വിളിക്കപ്പെട്ട ഒരു ആൾക്കാരാണ്, ഇവര് ദൈവത്തിന്റെ സ്വന്തം
ജനമാണ്.
സിനി നമ്മളെ പ്രോത്സാഹിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് ഈ സർക്കാർ പറയുന്നതിനെ എല്ലാം ഉല്ലംഘനം ചെയ്ത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മളുടെ ജീവിതങ്ങളെ അതിനകത്ത് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള
ജീവിതങ്ങളായിരിക്കും. Let's ask God, Lord, what is the purpose? Rather than complain, but entrust ourselves to the Father who is able to work out all things for good.
നമ്മളെ പല വിധമായിട്ടുള്ള പ്രശ്നമേറിയ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാം. നമുക്ക് ക്രിസ്തു യേശുവിൽ നമ്മളെ തന്നെ നമുക്ക് കൊടുക്കാം.
So I request Brother Sunil now to lead in prayer. So let's bow down as he leads in prayer. Yeah.
Hallelujah. 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 നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് മൗനമായിട്ടിരിക്കാം. എന്താന്ന് വെച്ചാല് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്തുവാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്?
What is God speaking to us? Let's take a minute.
ഈ ഒന്ന് പത്രോസിൽ കൂടി നമ്മൾ എന്തുവാണ് ഈ എന്തുവാണ് ദൈവം നമ്മളോട് പറയുന്നത്?
What is God speaking to me through 1 Peter?
കുറച്ച് നിമിഷം ഞാൻ തരുവാണ്, ഒരു മിനിറ്റ് മൗനമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാം. നമ്മൾ let's reflect for some time. Because we can just rush through. We are not here to just finish the service. We are here to transact with God. Nammale just ee oru aaradhana anga theerthittu ini adutha oru parivadiyilekku kadakkanayittalla enduvaana namukku devathodu ippa parayanullathu. Let us transact something with God. Namukku devathodu chila kaari parayan. സ്വർഗപിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു.
Heavenly Father, we come to you in the name of our Lord Jesus Christ.
We really want to thank you, Lord, that you love us so much.
കർത്താവേ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു.
You have indeed demonstrated your love to us by sending Jesus Christ to die for us on the cross.
കർത്താവെ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായിട്ട് അർപ്പിച്ചതുകൊണ്ട് കർത്താവെ, അങ്ങ് അങ്ങയുടെ സ്നേഹം വളരെ വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ചുവല്ലോ.
Oh Lord, we really want to thank you for taking the initiative to come to us.
കർത്താവെ, ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ കണ്ടുമുട്ടുവാൻ വേണ്ടി അങ്ങ് ആദ്യ പടി എടുത്തതിനായി നന്ദി.
We are so blessed to be your children, O Lord.
കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളായിരിക്കുന്നതിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
ഓ ലോർഡ്, യു ഹാവ് കോസ്ഡ് അസ് ടു ബി ബോൺ അഗൈൻ ബൈ ദ ഇംപെരിഷബിൾ വേർഡ് ഓഫ് ഗോഡ്.
കർത്താവേ, കർത്താവേ, ഒരിക്കലും നശിച്ചു പോകാത്ത ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങൾ വീണ്ടും ജനിക്കപ്പെടുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ.
You have made us to be a part of your family. We can call you Abba, Daddy.
കർത്താവേ, ഞങ്ങൾ അങ്ങേ അബ്ബ, പിതാവേ, അപ്പച്ചാ എന്ന് വിളിക്കത്തക്കതായിട്ട് അങ്ങയുടെ കുടുംബത്തിന്റെ ഭാഗവാക്കുകളാക്കിയല്ലോ ഞങ്ങൾ.
Thank you, Jesus. You have become our Savior.
കർത്താവേ, യേശുവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനായി തീർന്നതിനായി സ്തോത്രം.
Thank you, Holy Spirit, for your sanctifying work in our lives.
പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വിശുദ്ധീകരണം ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം.
Lord, having not seen you, we rejoice with joy inexpressible.
അങ്ങയെ കണ്ടിട്ടില്ലെങ്കിലും കർത്താവേ, പറഞ്ഞു തീരാൻ പറ്റാത്ത സന്തോഷത്താൽ ഞങ്ങൾ സന്തോഷിക്കുന്നു.
Thank you, Lord, that you have kept for us an inheritance that will not fade away.
കർത്താവേ, ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു അവകാശം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനായി സ്തോത്രം.
Hallelujah, Lord, you have given us an inheritance. You have given us a salvation which everybody is longing for.
കർത്താവേ, മറ്റെല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹിച്ച തേടുന്നതായ രക്ഷ അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി തന്നുവല്ലോ.
Lord, these days it is our prayer that may you by your spirit give us a spirit of wisdom and revelation to know how wonderful is your calling, how great is your inheritance in us.
Kartave idosam, kartave anga angeda aathmavinte pravartanathal angeda veliya rakshatra veliyadanennu kartave അങ്ങയുടെ ദാസന്മാരിൽ അങ്ങയ്ക്കുള്ള അവകാശം എത്ര വലിയതാണെന്നും കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Lord, we also realize our responsibility before you.
കർത്താവേ, അങ്ങയുടെ മുൻപാകെ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾ മനസ്സിലാക്കുന്നു.
Help us, Lord. We do not want to be passive, but we want to put away all malice, all deceit, all hypocrisy, all envy, all slander.
കർത്താവെ, ഞങ്ങൾ നിസ്സംഗതരായി തിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, എല്ലാ ചതിയും, എല്ലാ ദുഷ്ടതയും, എല്ലാ ദോഷവും, കർത്താവെ, അസൂയയും എല്ലാം ഞങ്ങൾ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
Lord, we want to purify ourselves so that we can sincerely love our brethren.
കർത്താവെ, ഞങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിപ്പാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നു.
Lord, we want to submit to the ruling authorities and we want to, Lord, submit to even unjust masters.
കർത്താവെ, ഭരിക്കുന്ന അധികാരികൾക്കും കർത്താവെ, ക്രൂരരായ കർത്താവെ, യജമാനന്മാർക്ക് വരെ കീഴ്പ്പെട്ട് നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
And Lord, thank you for Jesus Christ, who is our example, who even when he was dealt with unjustly, he did not utter any threats, but kept giving himself to the one who judges righteously.
കർത്താവേ, പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവേ യേശുവിന് വേണ്ടി നന്ദി കരയിക്കുന്നു. അവനെ അവർ പീഡിപ്പിച്ചപ്പോൾ വരെ കർത്താവേ, ഒരു ത്രെറ്റും കൊടുക്കാതെ കർത്താവെ, ന്യായം വിധിക്കുന്ന അങ്ങയുടെ കയ്യിലേക്ക് തന്നെ താൻ ഭരമേൽപ്പിച്ചതിനായി സ്തോത്രം.
Hallelujah, thank you for your precious word. We bow down before you, Lord.
നന്ദി കർത്താവെ, അങ്ങയുടെ വചനത്തിനായി നന്ദി. ഞങ്ങൾ അങ്ങയുടെ മുൻപാകെ,
may your word perform its work in those who believe.
വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ ശക്തിയേറിയ വചനം പ്രവർത്തിക്കും.
In Jesus' name, Amen.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സർ. ഇപ്പോൾ ഫാസ്റ്റ് വിനോദ സമയമെടുക്കും.